2020 സെപ്റ്റംബർ 19 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പങ്ക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. മധുരിക്കും ലിച്ചിയും തിളയ്ക്കുന്ന ജയിൽ ഓർമ്മകളും. വരികൾ ലേഖികയുടെ ശബ്ദത്തിൽ കേൾക്കാം.
ചുട്ടുപൊള്ളുന്ന വെയിലിൽ പട്നയിലെ തെരുവുകൾ മറ്റേതൊരു ഉത്തരേന്ത്യൻ നഗരവും എന്ന പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നിച്ചു. എങ്കിലും പട്നയുടേത് മാത്രമായ ചിലത് മെല്ലെ തെളിഞ്ഞു വന്നു. മിഥില ചുവർ ചിത്രങ്ങളാൽ അലങ്കൃതമാണ് മിക്കവാറും മതിലുകൾ. വാട്ടർ ടാങ്ക് പോലും ഇത്തരം ചിത്രങ്ങളാൽ മനോഹരമാക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ഗംഗാ റെയിൽറോഡ് പാലം വലിയൊരു മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ടെന്നും ഉത്തര ബീഹാറിലേക്കുള്ള യാത്ര എളുപ്പമാക്കിയിട്ടുണ്ടെന്നും നേരത്തെ തന്നെ കേട്ടു. പണി പൂർത്തിയായി വരുന്ന ഈ പാലത്തിന് പകരം ട്രാഫിക് കുറവുള്ള പഴയ ഗാന്ധി സേതു 1982 ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തത്. അതിൽ കൂടി തന്നെ പോകാനായിരുന്നു എന്റെ ലൈസൺ ഓഫീസർ ഭാവനയുടെ തീരുമാനം. ബൃഹത്തായ ഈ പാലം വരുന്നതിന് മുമ്പ് 5,750 മീറ്റർ നീളം, വർഷകാലത്ത് മുങ്ങിപ്പോകുന്ന രാജേന്ദ്ര സേതു മാത്രമായിരുന്നു ഗംഗയ്ക്ക് കുറുകെ വടക്കോട്ടു പോകാൻ ഈ ഭാഗത്തുണ്ടായിരുന്നത്. ഗംഗ ശാന്തമായി ഒഴുകുന്നു. ചില മണ്ണുമാന്തി കപ്പലുകളും മറ്റും നൌകകൾക്ക് പുറമേ കാണാം. 39 ഡിഗ്രി ചൂടിൽ ഭൂമി ഉരുകുന്നു. എങ്കിലും കാറിന്റെ ചില്ലുജാലകം നീക്കുമ്പോൾ ഗംഗയുടെ കുളിർ. ആരാണി ഗംഭീരവതിയായ സ്നേഹമയ്യെ നമിച്ചുപോവാത്തത്? ബീഹാറിന്റെ സാമ്പത്തിക തലസ്ഥാനമെന്ന് മുസാഫർപൂറിനെ വിശേഷിപ്പിക്കാം. എല്ലാ വ്യാപാരങ്ങളുടെയും സിരാകേന്ദ്രം. കൽക്കട്ടയിൽ നിന്നും കാൺപൂരിൽ നിന്നുമെല്ലാമുള്ള വിഭവങ്ങൾ. എന്തിന്, തെക്കു സേലത്തു നിന്നു പോലും ഉള്ളവ ഈ വ്യാപാര കേന്ദ്രത്തിലേക്ക് ഒഴുകുന്നു. ഇന്ത്യയിലെ 2-ാമത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരമായി കണക്കാക്കപ്പെടുന്ന മുസാഫർപൂർ ജില്ലാ ആസ്ഥാനത്തേക്ക് പട്നയിൽ നിന്ന് ഏതാണ്ട് 2.5 മണിക്കൂർ യാത്ര. റോഡിനിരുവശവും നോക്കെത്താ ദൂരത്തോളം പാടങ്ങൾ. ഗോതമ്പ് വിളവെടുപ്പ് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഗോതമ്പ് കൂനകളും കച്ചിക്കൂനകളും സ്വർണ്ണ നിറം ആർന്ന് തിളങ്ങുന്നു. അവക്കിടയിലൂടെ മേയുന്ന കാലികൾ. ഇടയ്ക്കിടെ നീൽഗായ് എന്ന ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഏറ്റവും വലിയ മാൻ അവയെയും കാണാം. അവ കർഷകർക്ക് വലിയ ശല്യമാണെന്ന് ഭാവന പറഞ്ഞു. റോഡുകൾ വളരെ നന്നായിട്ടുണ്ടല്ലോ എന്ന എന്റെ അഭിപ്രായം കേട്ട് ഭാവന പറഞ്ഞു. ബീഹാറിലുടനീളം ഇന്ന് വളരെ നല്ല റോഡുകളുണ്ട്, ഒപ്പം തന്നെ വൈദ്യുതിയും. പൊടി നിറഞ്ഞ മുസാഫർപൂർ പട്ടണം. ഇടുങ്ങിയ റോഡുകൾ, പഴക്കം ചെന്ന കെട്ടിടങ്ങൾ. മുസാഫർപൂർ സർക്കിട്ട് ഹൗസിലാണ് താമസ സൗകര്യം. അവിടെ ചുറ്റുപാടും മരങ്ങൾ കണ്ടതേ എനിക്ക് സന്തോഷമായി. മരങ്ങൾ കണ്ണിമാങ്ങ നിറഞ്ഞ മാവുകളാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തം. അവ ലിച്ചി മരങ്ങളാണ്. ജിയോ ടാഗ് ലഭിച്ചിട്ടുള്ള പ്രസിദ്ധമായ മുസാഫർപൂർ ലിച്ചി ജൂൺ ആകുമ്പോഴേക്കും വിളഞ്ഞ് ചുവന്ന് പഴുക്കുന്ന സ്വാദുള്ള ലിച്ചി. അവ രുചിക്കാൻ മെയ് മാസം ആയപ്പോഴേക്കും അവസരം ലഭിച്ചു. എന്തൊരു സ്വാദ്! രാത്രി സർക്കിട്ട് ഹൗസിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നടക്കാനിറങ്ങി. പുറത്തെ പൊടിപടലങ്ങൾ കാരണം റോഡിലേക്ക് നടക്കാനിറങ്ങുക സാധ്യമല്ല. പിറ്റേന്ന് വൈകിട്ട് പട്ടണത്തിലെ സ്റ്റേഡിയത്തിൽ നടക്കാനിറങ്ങി. നഗരവാസികൾക്കെല്ലാം നടക്കാൻ മറ്റു വിശാല സ്ഥലങ്ങൾ ഇല്ലാത്തതിനാലാവാം സ്റ്റേഡിയത്തിലും നല്ല തിരക്ക്. സ്റ്റേഡിയത്തിൽ ട്രാക്കുകൾ ഉറപ്പിക്കുകയോ പുല്ലുവെച്ചു പിടിപ്പിക്കുകയോ ചെയ്യാത്തതിനാൽ പൊടിയുടെ പൂരം. വടക്കൻ ബീഹാറിന്റെ ഈ സാമ്പത്തിക തലസ്ഥാനം പൊടിയുടെ കൂടി തലസ്ഥാനമാണെന്ന് തോന്നുന്നു. ഒരു ദിവസം ഉച്ചയോടെ മുസാഫർപൂറിലെ സെൻട്രൽ ജയിൽ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഷാഹിദ് ഖുദിറാം ബോസിന്റെ പേരാണ് ജയിലിന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രായം കുറഞ്ഞ വിപ്ലവകാരി. 18-ാം വയസ്സിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കഴുമരത്തിലേറ്റിയത് ഈ ജയിലിൽ വെച്ചാണ്. SP മനോജും എന്റെ ഒപ്പം വന്നു. എല്ലാ വർഷവും രക്തസാക്ഷി ദിനത്തിൽ അഭിവാദ്യം അർപ്പിക്കാൻ ജയിലിൽ സ്ഥലം SPയും കളക്ടറും എത്തുമത്രേ. അതിനാൽ തനിക്ക് സ്ഥലം പരിചിതമാണെന്ന് മനോജ് പറഞ്ഞു. പല പ്രമാദമായ കേസുകളിലെ പ്രതികളെയും പാർപ്പിച്ചിട്ടുള്ള അതീവ സുരക്ഷാ കേന്ദ്രമാണ് മുസാഫർപൂർ സെൻട്രൽ ജയിൽ. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ കടന്നപ്പോൾ ഭിത്തിയിൽ തൂങ്ങുന്ന ഖുദിറാം ബോസിന്റെ ചിത്രം തന്നെയാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹവും ഞങ്ങൾക്കൊപ്പം വന്നു. ആദ്യം ഖുദിറാം ബോസിനെ താമസിപ്പിച്ചിരുന്ന സെല്ലിലേക്കാണ് പോയത്. സെല്ലിനുള്ളിൽ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചിട്ടുണ്ട്. 40 ഡിഗ്രിയുടെ തിളയ്ക്കുന്ന ചൂടിൽ അവിടെ നിന്ന് അദ്ദേഹത്തെ തൂക്കിലേറ്റിയ സ്ഥലത്തേക്കാണ് പിന്നീട് നടന്നത്. 1908 ഓഗസ്റ്റ് 11 വധശിക്ഷ നടപ്പാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ബ്രിട്ടീഷ് ജഡ്ജിയായ ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ കൊല്ലാനായി ഗൂഢാലോചന നടത്തുകയും ബോംബേറിൽ 2 ബ്രിട്ടീഷ് വനിതകൾ കൊല്ലപ്പെടുകയും ചെയ്ത കേസിലാണ് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഭരണകൂടം വധശിക്ഷ വിധിച്ചത്. വധശിക്ഷ നടപ്പാക്കിയതറിഞ്ഞ് നഗരം മുഴുവൻ പുഷ്പാർച്ചനയുമായി കുതിറാമിന് ജയ് വിളിച്ചു. ബ്രിട്ടീഷുകാരോടുള്ള വൈരാഗ്യം ജനങ്ങളിൽ ആളിക്കത്തി. ബംഗാളി കവിയായ കാസി നസറുൽ ഇസ്ലാം ഖുദിറാം ബോസിനെ കുറിച്ച് വിപ്ലവ കവിത രചിച്ചു. മിഡ്നാപൂരിലെ നെയ്ത്തുകാർ ഖുദിറാം എന്ന് ആലേഖനം ചെയ്ത മുണ്ടുകൾ നെയ്തു. വിദ്യാർത്ഥികൾക്കിടയിൽ ഈ മുണ്ടിന് പ്രചുര പ്രചാരം ലഭിച്ചു. സ്വാതന്ത്ര്യ സമരം ആളിക്കത്തിക്കാൻ ഖുദിറാം ബോസിന്റെ രക്തസാക്ഷിത്വത്തിന് കഴിഞ്ഞു. ബംഗാളിലും ബീഹാറിലും ഇന്നും അദ്ദേഹം ജ്വലിക്കുന്ന ഓർമ്മയാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് നടന്ന ഒരു കഥയല്ല ഇവിടെ ചെറുപ്പക്കാരിൽ പലർക്കും സ്വാതന്ത്ര്യ സമരം. ജനമനസ്സിൽ ജീവിക്കുന്ന സ്വാതന്ത്ര്യ പ്രതീകമാണ് ഖുദിറാം ബോസ്.